2023 ജനുവരി 1 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 3 പേജിൽ നിന്ന് വായിക്കുന്നത് ശരത്. 2023 പ്രതീക്ഷകൾ. പ്രതീക്ഷയുടെ ലോകം 2023 എത്തിക്കഴിഞ്ഞു. ഏത് ഇരുളിനെയും ശുഭാപ്തി വിശ്വാസവും കഠിന പ്രയത്നവും കൊണ്ട് പ്രതിരോധിക്കാനാവുമെന്നതാണ് മാനവരാശിയുടെ ചരിത്രം വ്യക്തമാക്കുന്നത്. 2023 പകുതിയോടെ ലോകമാകെ ബാധിക്കപ്പെടുന്ന മാന്ദ്യം വരാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. യൂറോപ്പിലൊക്കെ മാന്ദ്യം ആരംഭിച്ചു. ഇവിടെയും വേഗത കുറഞ്ഞതെങ്കിലും ഇന്ത്യയിൽ വളർച്ചയ്ക്കാണ് സാധ്യത. ആളുകളുടെ കയ്യിൽ പണമുണ്ടെങ്കിലും ചെലവാക്കുന്നില്ല എന്ന രീതിയാണ് കണ്ടുവരുന്നത്. കാരണം എല്ലാവരുടെ ഉള്ളിലും മാന്ദ്യത്തിന്റെ ഭീതിയുണ്ട്. അമേരിക്കയിൽ വളരെ കുറവായിരുന്ന പലിശ നിരക്ക് വളരെയധികം ഉയർന്നിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ പലിശ നിരക്ക് പണപ്പെരുപ്പ നിരക്കിനേക്കാൾ ഉയർത്തും. അതിനുശേഷം പലിശ കുറയ്ക്കുമ്പോൾ ആളുകൾ പണം ചെലവഴിക്കാൻ ആരംഭിക്കും. അതോടെ സമ്പദ് വ്യവസ്ഥ ശക്തമാക്കാൻ തുടങ്ങും. സാങ്കേതിക വിദ്യയിൽ മെറ്റ പോലെയുള്ളവ വലിയ മുന്നേറ്റം നടത്തും. ഡിജിറ്റൽ സോഷ്യൽ മീഡിയ തുടങ്ങിയവയിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. 5G വരവ് എന്റർടൈൻമെന്റ് വിഭാഗത്തെ പരിപോഷിപ്പിക്കും. ചെറുതും ക്വാളിറ്റി ഉള്ളതുമായ ഉള്ളടക്കം സൃഷ്ടിക്കുന്നവർക്ക് നേട്ടമുണ്ടാക്കാം. ടെക്നോളജി മേഖലയിലെ ചിലയിടങ്ങളിൽ മാന്ദ്യം 2025 വരെ നീളും. സൈബർ സെക്യൂരിറ്റി എന്ന മേഖലയിൽ വലിയ സാധ്യതകൾ തുറക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർക്ക് അവസരങ്ങളുണ്ടാകും. എന്നാൽ അത്തരം കമ്പനികളൊന്നും നിലവിൽ ലാഭത്തിലല്ലെന്നത് വാസ്തവമാണ്. വരുംകാലത്ത് സ്ഥിതി മാറിയേക്കും. ആരോഗ്യരംഗം വികസിക്കും. റോബോട്ടിക് സർജറി പോലുള്ള കണ്ടുപിടുത്തങ്ങളും വികസനങ്ങളും ഈ മേഖലയിലുണ്ടാകും. ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് തുടങ്ങിയ മേഖലകളിലും വൻ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. അത് നമുക്ക് അവസരങ്ങളാക്കി മാറ്റാൻ കഴിയണം. വാക്സിൻ, ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ വലിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലകളാണ്. ബാങ്കിംഗ് ടെലികമ്യൂണിക്കേഷൻ മേഖലകളിൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ല. മാന്ദ്യമുണ്ടാകുന്ന സമയത്ത് ടെക്നോളജിയുടെ ഉപയോഗം കൂടും. എന്നാൽ റീറ്റെയിൽ കമ്പനികളുമായി ഇടപാടുകളുള്ള ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനികളുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. അമേരിക്കയിൽ വലിയ റീറ്റെയിൽ ചെയിൻസുമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ IT കമ്പനികളുണ്ട്. അമേരിക്കയിലേക്ക് വിലക്കയറ്റം ഉണ്ടായതിനാൽ അവരുടെ ലാഭവും ബിസിനസ്സുമൊക്കെ ഒരുപാട് കുറഞ്ഞു. അതുകൊണ്ട് ആ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ ലാഭം കുറയാൻ സാധ്യതയുണ്ട്. ഊർജ്ജമേഖലയിലെ വിലക്കയറ്റം വലിയ തോതിൽ ജനങ്ങളെ ബാധിച്ചേക്കാം. റഷ്യൻ പ്രസിഡന്റ് പുടിൻ, സൗദി രാജകുമാരൻ, ഇറാനിലെ ആയത്തുള്ള എന്നിവരുടെ ഇടപെടലുകൾ ഊർജ്ജമേഖലയിൽ വിലക്കയറ്റം സൃഷ്ടിച്ചേക്കാം. ഇത് സാമ്പത്തിക വളർച്ചയുടെ വേഗതയെ പിടിച്ചു നിർത്തും. ഇവർ മൂവരും പരസ്പരം ചർച്ചകൾ നടത്തുന്നതായി അറിയുന്നുണ്ട്. അത് എണ്ണവില ഉയർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അത് എയർലൈൻസ് ഇൻഡസ്ട്രിയെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. വിനോദസഞ്ചാര മേഖല. വലിയ തരത്തിലുള്ള മാന്ദ്യമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കും. കഴിഞ്ഞ 2 വർഷമായി നടക്കുന്നത് ഇന്ത്യയെ അടിസ്ഥാനമാക്കിയുള്ള ടൂറിസമായതുകൊണ്ട് ഇവിടെ വലിയ തോതിൽ ബാധിച്ചേക്കില്ല. കോവിഡിന് ശേഷം വിദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നത് തീരെ കുറവാണ്. നിലവിലെ സാഹചര്യത്തിൽ നിന്നും പിന്നോട്ട് പോക്കുണ്ടാകില്ലെന്നാണ് കരുതേണ്ടത്. മറ്റ് രാജ്യങ്ങളിൽ കോവിഡിന് ശേഷം ടൂറിസം മേഖല ഉണർന്നെങ്കിലും ഇന്ത്യയിൽ അത് സാധ്യമായിട്ടില്ല. ഇതിനൊരു പ്രധാന കാരണം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനുള്ള ചെലവ് കൂടുതലാണെന്നതാണ്. വിമാന നിരക്ക് വളരെ കൂടുതലാണ്. ഒരാൾ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തി തിരികെ പോകുന്ന വിമാന നിരക്കിൽ ഒരവധിക്കാലം അവർക്ക് ആഘോഷിക്കാൻ കഴിയും. ഇത്തരത്തിൽ നിരക്ക് കുറയണമെങ്കിൽ വിമാന സർവീസ് മേഖലയിൽ കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാകണം. അതിന് സമയമെടുക്കും. ഹൈടെക് കമ്പനികളുടെ മൂല്യനിർണയം അവരുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ വർഷത്തിൽ നേടുന്ന ലാഭമാണ് മൂല്യനിർണയത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ 3-4 വർഷം കൊണ്ട് ലാഭത്തിലാകാമെന്ന് കരുതുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ആദ്യ വർഷം മുതൽ ലാഭം കണ്ടെത്തേണ്ടി വരും.